Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. വന്നു കാണുവിൻ എന്ന ക്ഷണം എല്ലാ ആധികാരിക മാനവ ആശയവിനിമയങ്ങളുടെയും ശൈലിയാണെന്ന് മാർപ്പാപ്പ. ഇക്കൊല്ലം മെയ് 21 ആഗോള സഭാതലത്തിൽ ആചരിക്കപ്പെടുന്ന 55 സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനത്തിനുള്ള തന്റെ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. വന്നു കാണുക, ആളുകളെ എവിടെയും അവരായിരിക്കുന്ന രീതിയിൽ കണ്ടുകൊണ്ട് ആശയവിനിമയം നടത്തുക എന്ന വിചിന്തന പ്രമേയത്തെ ആധാരമാക്കിയുള്ള ഈ സന്ദേശം മാധ്യമപ്രവർത്തകരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ തിരുനാൾ ദിനത്തിന്റെ തലേന്ന്, അതായത് ഈ ശനിയാഴ്ചയാണ് വത്തിക്കാൻ പരസ്യപ്പെടുത്തിയത്. പീലിപ്പോസ് നഥാനയേലിനോട് പറയുന്ന വന്നു കാണുക എന്ന ക്ഷണം പ്രചോദനമായുള്ള ഈ പ്രമേയം യുക്തികളേകുന്നതിലല്ല പ്രത്യുത നേരിട്ടുള്ള അറിവ് പകരുന്നതിലടങ്ങിയിരിക്കുന്നുവെന്ന് പാപ്പ വിശദീകരിക്കുന്നു. ആശയവിനിമയം നടത്തുന്നതിൽ ഒരു വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പകരം വയ്ക്കാൻ യാതൊന്നിനും കഴിയില്ല എന്ന് പാപ്പ പറയുന്നു. പുറത്തിറങ്ങി അറിയാൻ, നേരിട്ടറിയാൻ ശ്രമിക്കാതെ, അതായത് അണിഞ്ഞ പാതുകങ്ങൾക്ക് തേയ്മാനം സംഭവിപ്പിക്കാതെ, അതായത് ബുദ്ധിമുട്ടാതെ, വെറുതെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പടച്ചുവിടുന്ന ഒന്നായി വിവരങ്ങൾ മാറുന്ന അപകടം മാധ്യമപ്രവർത്തന മേഖലയിൽ ഉണ്ടാകുമെന്ന് പാപ്പ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇന്ന് ലോകത്തെ പിടിച്ചുലച്ചിരിക്കുന്ന COVID-19 മഹാമാരിയെക്കുറിച്ചും ഈ രോഗത്തെ ചെറുക്കുന്നതിന് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പിനെക്കുറിച്ചും പാപ്പ തന്റെ സന്ദേശത്തിൽ പരാമർശിക്കുന്നു. ഏതൊരു പ്രതിസന്ധിയും എന്ന പോലെ ഈ മഹാമാരിയെ അവതരിപ്പിക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പിൽ നിന്ന്, സാധാരണ ചികിത്സകളിൽ നിന്നെന്ന പോലെ തന്നെ അഗതികൾ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന അപകട സാധ്യതയെക്കുറിച്ചും പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി സത്യം അന്വേഷിക്കാനും പോകാനും കാണാനും ശ്രവിക്കാനും മുൻവിധികൾ വളർത്താതിരിക്കാനും തിടുക്കം കൂട്ടാതെ സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാതലായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാപട്യങ്ങൾ തിരിച്ചറിയാനും ലോകത്തിൽ ദൈവത്തിന്റെ വാസയിടങ്ങൾ മനസ്സിലാക്കാനും കണ്ട കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കാനുമുള്ള അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ ഐക്യത്തിനായുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന, ക്രൈസ്തവ ഐക്യം എന്നീ ഹാഷ്ടാഗുകളോടുകൂടി കണ്ടുചേർത്ത ട്വിറ്റർ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയുടെ പ്രാഥമ്യം എടുത്തുകാട്ടുന്നത്. സംഘർഷങ്ങളുടെ മേൽ ഐക്യം അധീശത്വം പുലർത്തുന്നതിനായി ക്ലേശകരമായ ഈ വേളയിൽ പ്രാർത്ഥന കൂടുതൽ ആവശ്യമാണ്. നമ്മുടെ സൽമാതൃക ഇതിന് മൌലികമാണ്. സമ്പൂർണവും ദൃശ്യവുമായ ഐക്യത്തിലേക്കുള്ള പാതയിൽ ക്രൈസ്തവർ മുന്നേറേണ്ടത് സത്താപരമാണ് എന്നാണ് പാപ്പ കുറിച്ചത്. സഭാ നിയമങ്ങളുടെ വ്യാഖ്യാനത്തിനായുള്ള പൊന്തിഫിക്കൽ സമിതിയിലെ ഉപദേശകരിലൊരാളായി മോൺസിഞ്ഞർ പോൾ പള്ളത്തിനെ പാപ്പ നിയമിച്ചു. വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം ഉൾപ്പെടെ 9 പേരെ ഈ സമിതിയിലെ ഉപദേശകരായി നാമനിർദ്ദേശം ചെയ്തത്. ഈ സമിതിയിൽ പൌരസ്ത്യ സഭകൾക്കായുള്ള വിഭാഗത്തിനായിരിക്കും മോൺസിഞ്ഞർ പോൾ പള്ളത്തിന്റെ സേവനം ലഭിക്കുക. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിലും സേവനമനുഷ്ഠിക്കുന്ന മോൺസിഞ്ഞർ പോൾ പള്ളത്ത് പാശ്ചാത്യസഭയുടെയും പൌരസ്ത്യസഭയുടെയും കാനൻ നിയമത്തിൽ പ്രത്യേകം ഡോക്ടറേറ്റ് ബിരുദം നേടിയിട്ടുണ്ട്. 1959 ജൂൺ 7 ജനിച്ച മോൺസിഞ്ഞർ പോൾ പള്ളത്ത് പാലാരൂപതാംഗമാണ്. COVID-19 രോഗത്തിനെതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് മരുന്നിന്റെ ഉൽപാദനത്തിലും വിതരണത്തിലും സുതാര്യതയും സഹകരണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ട സംവിധാനങ്ങൾ വേണമെന്ന് ജീവനു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാദമി. പ്രതിരോധ കുത്തിവയ്പ്പ് മരുന്നുൽപാദന വിതരണ രംഗത്തുണ്ടായിട്ടുള്ള ഗൌരവതരമായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയിൽ ഈ അക്കാദമി ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. വലിയ ശത്രുതയും മത്സരവും പ്രകടമാണെന്നും അതിശക്തമായ അനീതി ഉണ്ടാവുന്ന അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ജീവനുവേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് വിൻചെൻസോ പാലിയയും ചാൻസലർ മോൺസിഞ്ഞർ റെൻസോ പെഗൊറാറോയും ഒപ്പുവച്ച പ്രസ്താവന ആശങ്ക പ്രകടിപ്പിക്കുന്നു. പ്രതിരോധ കുത്തിവയ്പ്പ് മരുന്ന് സമ്പന്ന നാടുകൾ വളരെയധികമായി വാങ്ങിക്കൂട്ടുന്നതിന്റെ ഫലമായി ചില നാടുകൾക്ക് മരുന്ന് ലഭിക്കുന്നതിന് കാലതാമസമുണ്ടാവുന്ന അവസ്ഥ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ അക്കാദമി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ എല്ലാ നാടുകൾക്കും ഒരുപോലെ COVID-19 രോഗപ്രതിരോധ കുത്തിവയ്പ്പ് മരുന്ന് ലഭ്യമാക്കുന്നതിനുള്ള ആഗോള സംരംഭമായ കോവാക്സ് അമേരിക്കൻ മരുന്നുൽപാദനശാലയായ ഫൈസറുമായി ഒരു കരാർ ഒപ്പുവച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ഒപ്പുവച്ച ഈ കരാർ അനുസരിച്ച് 4 കോടി കുത്തിവയ്പ്പ് മരുന്ന് കോവാക്സിന് ലഭിക്കും. ഏറ്റവും ദരിദ്രമായ നാടുകൾക്ക് എത്രയും വേഗം മരുന്ന് ലഭ്യമാക്കുകയാണ് ഈ ഉടമ്പടിയുടെ ലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു.
തുടർന്ന് സുവിശേഷ പരിചിന്തനം കേൾക്കാം. ആണ്ടുവട്ട 3-ാം വാരം ഞായറാഴ്ച ഇന്ന് ആഗോളസഭ തിരുവചനത്തിന്റെ ഞായർ ആഘോഷിക്കുന്നത് സംബന്ധിച്ച വചനചിന്തകൾ ശ്രവിക്കാം. പങ്കുവയ്ക്കുന്നത് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് നെയ്യാറ്റിൻകര. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 20 വരെ വാക്യങ്ങൾ. വചനപാരായണം ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, VC.
യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നുപോകുമ്പോൾ ശിമയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു.
ക്രിസ്തുവിൽ പ്രിയരെ, കഴിഞ്ഞ ഞായറാഴ്ച നാം ദൈവസ്വരം ശ്രവിക്കുന്ന സമുവേലിനെയും യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെയും കണ്ടു. എന്നാൽ കൊറോണ മഹാമാരിയുടെ ഭീതി നിലനിൽക്കുമ്പോഴും തിരുസഭ വചനത്തിന്റെ ഞായറായി ആചരിക്കുന്ന ആണ്ടുവട്ടത്തിലെ 3-ാം ഞായറാഴ്ചയായ ഇന്ന് നാം ശ്രവിക്കുന്നത് യോനാപ്രവാചകന്റെ വാക്കുകളും തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന യേശുവിന്റെ സ്വരവുമാണ്. ജെറുസലേമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗലീലിയയിൽ തന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന യേശുവിനെ വിശുദ്ധ മാർക്കോസ് ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുകയാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അനുതാപത്തിന്റെയും അനുഗമിക്കലിന്റെയും അർത്ഥം മനസ്സിലാക്കി മുന്നോട്ടു പോകുവാനുള്ള ആഹ്വാനമാണ് തിരുവചനത്തിന്റെ ഞായറിൽ ക്രിസ്തു നമുക്ക് നൽകുന്നത്. ദൈവരാജ്യമാണ് യേശുവിന്റെ പ്രഘോഷണങ്ങളിലെ പ്രധാന സന്ദേശം. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 14 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, ദൈവരാജ്യം എന്ന സങ്കല്പം അർത്ഥമാക്കുന്നത് ദൈവഭരണത്തിൽ പ്രശോഭിതമായ ഇസ്രായേലിന്റെ സമാധാനവും നീതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തെയാണ്. അതേസമയം ക്രിസ്തു പ്രഘോഷിക്കുന്ന ദൈവരാജ്യം ഇന്ന് നീ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ നാളേക്ക് നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. യേശുവിലാണ് ദൈവരാജ്യത്തിന്റെ പൂർണ്ണത. ആ ദൈവരാജ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് നീയൊരു തീരുമാനമെടുക്കണം. അതിൽ പ്രവേശിക്കണമോ അതോ പുറത്തു നിൽക്കണമോ എന്നുള്ള തീരുമാനം. അതുകൊണ്ടുതന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ 1-ാമതായി നാം ശ്രവിക്കുന്നത്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന യേശുവിന്റെ വാക്കുകളാണ്. അനുതപിക്കുക എന്ന വാക്കിന് ബിബ്ലിക്കൽ ഗ്രീക്കിൽ ചിന്തകൾക്ക് മാറ്റം വരുത്തുക, മനസ്സു മാറ്റുക, പുതിയ രീതിയിൽ ചിന്തിക്കുക, ഇതുവരെ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങുക എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും, വൃദ്ധരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, യുവാക്കളാകട്ടെ, കുട്ടികളാകട്ടെ, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ മാറ്റങ്ങൾ വെല്ലുവിളി നിറഞ്ഞതും പ്രയാസമേറിയതുമാണ്. അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാകാതെ ജീവിതത്തിൽ പഴയ അവസ്ഥയിൽ തുടരുവാൻ പലരും ആഗ്രഹം കാണിക്കുന്നു. ചിലരാകട്ടെ മാറ്റത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. ഇത്തരമൊരവസ്ഥയിൽ അനുദപിച്ച് ചിന്തകൾക്ക് മാറ്റം വരുത്തിയും തുടർ ശൈലികൾക്കും സ്വഭാവത്തിനും ജീവിതത്തിനും മാറ്റം വരുത്തുവാൻ യേശു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ ഈ ആഹ്വാനത്തിന് എങ്ങനെയാണ് നാം ഉത്തരം നൽകേണ്ടത്? ഇന്നത്തെ ഒന്നാം വായന പഠിപ്പിക്കുന്നു, നിനവേ നിവാസികളോടുള്ള യോനാപ്രവാചകന്റെ വാക്കുകൾ രക്തച്ചുരുക്കമായിരുന്നു. 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. ദൈവമെന്ന വാക്കുപോലും പ്രവാചകൻ ഉച്ചരിക്കുന്നില്ല. എന്നിട്ട് പോലും അതിശക്തമായ അസീറിയൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള നിനവേ നിവാസികളും രാജാവും നാളേക്ക് മാറ്റിവെക്കാതെ ഉടനെ ദൈവത്തിൽ വിശ്വസിക്കുകയും അനുതപിക്കുകയും ചെയ്യുന്നു. അവർ അവരുടെ ചിന്തയിലും ജീവിതത്തിലും മാറ്റം വരുത്തിയപ്പോൾ ദൈവം മനസ്സുമാറ്റി അവരോട് കാരുണ്യം കാണിക്കുന്നു. നാം അനുതപിക്കുമ്പോൾ, നമ്മുടെ ചിന്തയിൽ മാറ്റം വരുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കും എന്ന് സാരം. ദൈവരാജ്യം എല്ലാവർക്കുമായിട്ടുള്ള ദൈവത്തിന്റെ സമ്മാനമാണ്. പക്ഷേ ആ സമ്മാനം സ്വീകരിക്കുവാൻ ഞാനും നീയും യോഗ്യനാണോ യോഗ്യയാണോ? അവിടെയാണ് അനുതാപത്തിന്റെ ആവശ്യകത വരുന്നത്. മനോഭാവത്തിലുള്ള മാറ്റത്തിനെയാണ് പുതിയ നിയമത്തിൽ അനുതാപം അഥവാ മെട്ടനോയിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിന്റെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളുടെയും സാഹചര്യങ്ങളുടെയും മൂല്യങ്ങളെ അളക്കുന്നതിനായി നീ ഇന്നുവരെ ഉപയോഗിച്ചിരുന്ന അളവുകോലുകൾ എല്ലാം വലിച്ചെറിഞ്ഞ് ദൈവത്തിന്റെ അളവുകോലുകൾ ഉപയോഗിക്കുവാൻ ശീലിക്കുമ്പോഴാണ് യഥാർത്ഥ അനുതാപം സാധ്യമാകുന്നത്. ഇത് യുക്തിക്ക് അതീതമായ ഒരു പുതിയ ലോജിക്ക് സ്വീകരിക്കലാണ്. ഈ ലോജിക്ക് തന്നെയാണ് മലയിലെ പ്രസംഗത്തിലെ സുവിശേഷ ഭാഗ്യങ്ങളിലും യേശു ഉപയോഗിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സമീപസ്ഥമായിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനായി നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം യേശുവിന്റെ വിളിയോട് പ്രതികരിക്കുക എന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ കഫർനാമിലെ മുക്കുവരായ 4 സഹോദരങ്ങളെ വിളിക്കുന്ന രംഗം നാം കാണുന്നു. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ എലീശായെ വിളിക്കുന്ന രംഗവുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. യേശുവിന്റെ കാലത്ത് യഹൂദ റബ്ബിമാർ ജെറുസലേം പട്ടണം കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ശിഷ്യന്മാർ അവർക്കിഷ്ടമുള്ള ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ യേശുവാകട്ടെ ഗലീലി കടൽ തീരത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും സാധാരണക്കാരെ ശിഷ്യന്മാരായി വിളിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് നമ്മുടെ കുറവുകളോടുകൂടി നമ്മെ വിളിക്കുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. കടലിൽ വലയെറിയുകയായിരുന്ന ശിമയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും വിളിച്ചുകൊണ്ട് യേശു പറയുന്നത്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ്. അതിന്റെ അർത്ഥം, ഇപ്പോൾ നിങ്ങൾ മത്സ്യം പിടിക്കുന്നവരാണ്, എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. അതായത്, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് സാധാരണ കാര്യമാണ്, എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് യേശുവിനെ അനുഗമിക്കുന്ന നമ്മോട് യേശു പറയുന്നതും ഇതാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രാപ്തനാക്കും, പ്രാപ്തയാക്കും. സ്വന്തം കഴിവിലും അറിവിലും സംശയിച്ചു നിൽക്കുന്ന നമ്മോടും യേശു ഒരുപക്ഷെ പറയുന്നത് ഇതുതന്നെയാണ്. ചുരുക്കത്തിൽ, ക്രിസ്തു ശിഷ്യരായി കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെയും സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെയും യേശു ധൈര്യപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ആദ്യ ശിഷ്യന്മാരെ യേശു വിളിക്കുന്നത് ഈ രണ്ടുപേരായിട്ടാണ്, ശിമയോനും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. വിശ്വാസ ജീവിതത്തിൽ ആരും ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കുവാനായിട്ടാണ് യേശുവിന്റെ ഈ പ്രവൃത്തി. ആദിമ ക്രൈസ്തവ സഭകളിൽ കണ്ടിരുന്ന ഐക്യം നമ്മുടെ ഇടവക കൂട്ടായ്മകളിലും നമുക്ക് മാതൃകയാക്കാം. സർവശക്തനായ ദൈവം നമ്മെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 3 വാരം തിരുവചനത്തിന്റെ ഞായറാഴ്ച ഫാദർ ജസ്റ്റിൻ ഡോമിനിക് നെയ്യാറ്റിൻകര പങ്കുവച്ച വചന ചിന്തകളാണ്. തുടർന്ന് ശ്രവിക്കുന്ന ഗാനം ആലപിച്ചത് ചിൽ പ്രകാശാണ്. രചന ഫാദർ ജോസഫ് മണിക്കിൽ. സംഗീതം സണ്ണി വെമ്പിള്ളി. Thank you. ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.